بسم الله الرحمن الرحيم فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم من
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم أما بعد نمل سورة الكهف كاين كلاس لي أوسانا പറഞ്ഞു വെച്ചായിട്ട് സൂറത്തുൽ കഹ്ഫിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചു. പിന്നീട് ബിനമാലഹും ബിഹി മിൻ അൽമി വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അതുവരെയാണ് വിശദീകരിച്ചു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സന്താനങ്ങൾ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിഭീഷണമാവിധം അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള അവന്റെ വചനം, അതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇവിടെ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല ആസാരിഹിം ഇൻ ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ ഇന്ന ജഅൽനാ മാ അലൽ അർദി സീനത ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്ന ലജാഇലൂന മാ അലൈഹ സഈദൻ ജുറുസ. പിന്നെ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർറഖീമി കാനു മിൻ ആയാതിന അജബ ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ് ഫഖാലു റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലന മിൻ അംരിന റഷദ തുടങ്ങിയുള്ള ഭാഗങ്ങളാണ് അതിൽ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല ആസാരിഹിം ഇൻ ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ് ഇവിടെ. ഈ അഭിസംബോധന അതിൽ ഉണർത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അവരുടെ ധിക്കാരം അവർ തുടരുകയാണ്. അപ്പോൾ അതിലുള്ള വിഷമം മൂത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ദുഃഖഭരിതനായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആകെ മനസ്സ് വിഷമിച്ച് പ്രയാസപ്പെട്ട് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നഫ്സിനെ തന്നെ ഹനിച്ചേക്കുമോ എന്നുള്ളൊരവസ്ഥ വന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലക്കുകയാണ്, അങ്ങനെ ദുഃഖിക്കണ്ട, അങ്ങനെ വിഷമിക്കണ്ട. ഇത് വിഷമിക്കാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട സംഭവം പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്തും അന്നവർ ബിൻ അൽ ഹാരിസും ഖുറൈഷ് യഹൂദന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ചില വിവരങ്ങൾ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ചോദ്യമായിട്ട് ഉന്നയിച്ച്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യങ്ങൾ ദുൽഖർനൈനിയെ കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും റൂഹനെ കുറിച്ചുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നാളെ പറയാം എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു, വഹ്യു വഴി വൈകി. 15 ദിവസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യു വന്നതേയില്ല. അപ്പൊ എന്ത് ചെയ്ത്, ഖുറൈശികൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ച് അവരുടെ ധിക്കാരത്തിന് ഊക്കുകൂടി, അവരുടെ നിഷേധത്തിന് ഊക്കുകൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ നിഷേധം കണ്ടപ്പോൾ, ഇവരുടെ ധിക്കാരം കണ്ടപ്പോൾ, അതിന് ഊക്കുകൂടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ വിഷമമായി. വിഷമമായത് എന്തുകൊണ്ട്, അവര് ഈ സത്യം സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ്. അപ്പോ അത് കാരണത്താലാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ഫലഅല്ലക ബാഖിഉ നഫ്സക് അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ എന്ന് പറയുന്നത്. ഫലഅല്ലക് ഫ എന്നുള്ളത് അവിടെ ഇസ്തീനാഫിന്റെ ഫയാണ്, ഒരു ആശയം പുതിയത് തുടങ്ങുന്നു എന്നർത്ഥത്തിൽ. ലഅല്ലക ലഅല്ല ലഅല്ല എന്നുള്ളത് സാധാരണ അയേക്കാം എന്നുള്ള അർത്ഥത്തിനാണ്. തറജി ഇഷ്ഫാഖ് അതിനാൽ ലഅല്ല പ്രയോഗിക്കാം, അയേക്കാം എന്നർത്ഥം പറയാപ്പോ. ഇവിടെ ശരിക്ക് അയേക്കാം എന്ന അർത്ഥത്തിനല്ല, ഇവിടെ ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവം അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിക്കാണ്, വിരോധിക്കാണ്. അവിടെ അതിന്റെ ഉദ്ദേശം നമ്മൾ ഇൻഷാല്ലാഹ് ആയത്ത് പറയുമ്പോൾ മനസ്സിലാവും. ലഅല്ലക താങ്കൾ ബാഖിഉ നഫ്സക് താങ്കളുടെ നഫ്സിനെ, നഫ്സക്കാണ് താങ്കളുടെ നഫ്സിനെ ശരീരത്തെ, ബാഖിഉ എന്നാ ഹനിക്കുന്നവൻ വധിക്കുന്നവൻ, ബാഖിഉ എന്ന് പറഞ്ഞാൽ ഖാതിൽ എന്നർത്ഥം, ബാഖിഉ എന്ന് പറഞ്ഞാൽ ഖാതിലുൻ വധിക്കുന്നവൻ ഹനിക്കുന്നവൻ. ബുഖാഴ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ജീവനാടിക്കാണ് പറയാ, ഒരു ഒരു മൃഗത്തെ കറുക്കുകയാണെങ്കിൽ അറുത്തിട്ട് അവസാനം മുറിക്കണ നാടിയാണ് ബുഖാഴ്. അതിനാണ് ഇത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ബാഖിഉ നഫ്സക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ വധിക്കുന്നവൻ എന്നർത്ഥം, ഹനിക്കുന്നവൻ. അപ്പൊ ഫലഅല്ലക ബാഖിഉ നഫ്സക് നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ഹനിക്കുന്നവനാണ്. അലാ ആസാരിഹിം അവരുടെ ആസാറിൽ, അവരുടെ ആസാർ, ആസാർ എന്ന് പറഞ്ഞാൽ പിറകിൽ, അവർക്ക് പിന്നിൽ. ഇവിടെ ഉദ്ദേശം അവരുടെ ധിക്കാര മനസ്ഥിതിക്ക് പിന്നിൽ. അസർ ആസാർ, അപ്പോ അവരുടെ ധിക്കാര മനസ്ഥിതി അതിന് പിന്നാലെ നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കുന്നവനാണ്. അവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം മക്കയിലെ പൊതു വിശ്വാസികളാണ്. ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ്, ഇല്ലം യുഅ്മിനു, ഇല്ലം യുഅ്മിനു എന്ന് പറഞ്ഞാൽ ലം യുഅ്മിനു എന്ന അവർ വിശ്വസിച്ചിട്ടില്ല. ഇല്ലം യുഅ്മിനു അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഏതിൽ, ബിഹാദൽ ഹദീസ് ഈ ഹദീസിൽ, ഏത് ഹദീസിൽ, ബിഹാദൽ ഖുർആൻ ഈ ഖുർആനിൽ. അപ്പൊ ഈ ഖുർആനെ അവർ വിശ്വസിച്ച് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ധിക്കാരത്തിന് പിന്നാലെ അസഫൻ, അസഫൻ അസഫൻ എന്ന് പറഞ്ഞാൽ പിന്നെ ദുഃഖഭരിതനായി, ദുഃഖഭരിതനായി. യാ അസഫ അല യൂസഫ് എന്ന് പറഞ്ഞല്ലേ, ഈ വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിച്ച് അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരുടെ ധിക്കാരത്തിന് പിന്നാലെ ദുഃഖഭരിതനായി താങ്കൾ താങ്കളെ തന്നെ ഹനിക്കുന്നവനാണ് എന്ന് പറയാണ്. അതിന് മുമ്പിൽ ലാല്ല വന്ന്, ലാല്ല വന്ന് പറഞ്ഞാൽ ഹനിക്കുന്നവനായേക്കാം എന്നതിന് ഭാഷാപരമായിട്ട് അർത്ഥം പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശം അങ്ങനെ ഹനിക്കരുത്, വധിക്കരുത്. റസൂലുള്ളാൻ അതിന് എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വതാല വിരോധിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാനോട് വിരോധിക്കുകയാണ്. അതായത് ഇവർ ഈ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേര് റസൂലുള്ളാക്ക് വലിയ ദുഃഖമാണ്, വളരെ വിഷമമാണ്. ആ വിഷമം മൂത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു പോകുമോ എന്നിടത്ത് അവസ്ഥ മാറുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു ആയത്തിൽ കാണാം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വലാ തുദ്ഹിബ് നഫ്സുക ഹസറാത്ത് അലൈഹിം ഹസറാത്ത് അലൈഹിം ഹസറാത്ത്, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ഖേദിച്ച് ദുഃഖിച്ച് നിങ്ങളുടെ ആത്മാവിനെ തന്നെ നിങ്ങൾ പോക്കിക്കളയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പോക്കിക്കളയരുത് എന്നാൽ നിങ്ങൾ മരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അപ്പൊ ആ ആയത്തിന്റെ അതേ തേട്ടാണ് ഇവിടെ. ഫലഅല്ലക ബാഖിഉ നഫ്സക, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്, ഹനിക്കരുത്. അലാ ആസാരിഹിം, അവരുടെ ധിക്കാരത്തിന് പിന്നിൽ അസഫൻ ദുഃഖഭരിതനായി. എന്ത് കാരണത്താൽ? ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ്, ഈ വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്നതിനാൽ. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ദുഃഖിച്ച് വേദനിച്ച് അവരുടെ ധിക്കാരത്തിന് പിന്നാലെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്ന ഹനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയണം. എന്തുകൊണ്ടങ്ങനെ പറയണത്? അള്ളാഹു സുബ്ഹാനഹു വതാല പറയാൻ കാരണം, റസൂലുള്ളാന്റെ മേൽ എന്തേ ബാധ്യത ഉള്ളൂ? മാ അല റസൂൽ ഇല്ലൽ ബലാഗുൽ മുബീൻ, റസൂലുള്ളാന്റെ പേരിൽ എത്തിക്കുക എന്നുള്ള ബാധ്യതയുള്ളൂ. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസിലൈക, ഇലൈക്ക്, റസൂലെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ എത്തിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ബാധ്യതയായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾ കഴിയില്ല. ആർക്ക്? ആരെ ഹിദായത്ത് കൊടുക്കുക? അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുക. പിന്നെ അവർ ഹിദായത്തിലായില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? നിങ്ങളുടെ മേൽ അതിന്റെ ബാധ്യതയല്ല. അപ്പൊ നിങ്ങളിത് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അവർ ഹിദായത്തിലാകുക എന്നുള്ളത് അള്ളാഹിന്റെ അടുക്കലുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ ഹിദായത്തിലായില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ദുഃഖിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ ഗുണകാംക്ഷ മനസ്ഥിതി കാരണത്താൽ അവർ നന്നാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് റസൂലുള്ള ദുഃഖിക്കുകയാണ്, വേദനിക്കുകയാണ്. അത് റസൂലുള്ളാഹിന്റെ ആത്മാവിനെ തന്നെ പോക്കിക്കളയും വിധം ആ ദുഃഖമെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. എത്രമാത്രം എന്ന് വെച്ചാൽ വഹ്യു വൈകി, നാളെ പറയാമെന്നാണ് റസൂലുള്ള അവരോട് പ്രതികരിച്ചത്. പക്ഷെ വഹ്യു വൈകാൻ വരാൻ വൈകാണ്. അപ്പൊ ചിലര് പറഞ്ഞു വരുത്തി, മുഹമ്മദിന്റെ അടുക്കൽ ഒരു പിശാജ് വരാറുണ്ടായിരുന്നു, ഇപ്പൊ ആ പിശാജും മുഹമ്മദിനെ കയ്യൊഴിച്ചു, ആ പിശാജും മുഹമ്മദിനെ കയ്യൊഴിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുണ്ട്, ഇതൊക്കെ അവർ നാശത്തിലേക്ക് അവരെടുത്തെറിയാണല്ലോ. അതാർക്കറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. തങ്ങൾ തങ്ങളെ നാശത്തിലേക്ക് എടുത്തെറിയാന്നുള്ളത് അവർക്ക് അറിയണില്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് അതിലൊക്കെ വിഷമം കൂടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളവിടെ ഇതിലൂടെ ആശ്വസിപ്പിക്കാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇന്ന എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായും എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ആ ഇന്ന തഴലിലിന്റെ ഇന്നാണ്. അപ്പൊ അവിടെ കാരണം എന്നർത്ഥമുണ്ട്. അപ്പൊ ഇന്ന ജഅൽന, കാരണം നാം ആക്കിയിരിക്കുന്നു, മാ അലൽ അർദ്, ഭൂമിക്കുപരിയിലുള്ളതിനെ, മാ എന്നുള്ളത് മൗസൂലിന്റെ, ഭൂമിക്കുപരിയിലുള്ളതിനെ നാം ആക്കിയിരിക്കുന്നു, സീനത്തൻ ലഹ, ഭൂമിക്ക് സീനത്ത്, അലങ്കാരം. കാരണം നാം ഭൂമിക്ക് മേലെ ഉള്ളതിനെ ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിന്റെ മേലിൽ എന്താ ഉള്ളത്? ഭൂമിന്റെ മുകളിൽ കാണപ്പെടുന്നതൊക്കെ, ഇതില് കരയുണ്ട്, കടലുണ്ട്, സസ്യലതാദികളുണ്ട്, ജന്തുവർഗങ്ങളുണ്ട്, മനുഷ്യകുലുണ്ട്, പലതുമുണ്ട്. അപ്പോ ഭൂമിക്കുപരിയിലുള്ളതിനെയൊക്കെ ഭൂമിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അലങ്കാരമാക്കിയിരിക്കുന്നു. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ഭൂമിക്കുപരിയിലുള്ളതിനെ ഭൂമിക്ക് അലങ്കാരമാക്കിയത് ലിനബ്ലുവഹും, അവരെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലി എന്നുള്ളത് തഴയിലാണ്, ലി വേണ്ടി. നബുലുവ, നബുലു എന്ന് പറഞ്ഞാൽ നാം പരീക്ഷിക്കുന്നു. ഹും അവരെ, അവരെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ. അപ്പൊ ലി നബുലുവ ഹും, അവരെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി. എന്ത്, എങ്ങനെ പരീക്ഷിക്കുക? അയ്യുഹും അഹ്സനു അമല, അയ്യുഹും അവർ ലിൽ ആരാണ് അഹ്സനു അമല. അഹ്സനു അമല എന്നാണ് നന്നായി പ്രവർത്തിക്കുക. അഹ്സനു എന്ന് പറഞ്ഞാൽ ഇവിടെ അവരിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി, പ്രവൃത്തിയാൽ ഏറ്റവും നല്ലതാക്കുന്നവർ, നന്നായി ചെയ്യുന്നവർ എന്ന് അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ ഇന്ന ജഅൽനാ മാ അലൽ അർദി സീനത്തല്ലഹ, ഇവിടെ ഇവരുടെ, ഇവർ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് നിങ്ങളുടെ ആത്മാവിനെ തന്നെ പോക്കുന്ന, ജീവനെ ഹനിക്കുന്ന ഒരവസ്ഥ വേണ്ട. ഇന്ന, കാരണം നാം ജഅൽനാ മാ അലൽ അർദി സീനത്തല്ലഹ, ഭൂമിക്കുപരിയിലുള്ളതെല്ലാം നാം ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു. ലിനബ്ലുവഹും, അവരെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി. എന്താ പരീക്ഷിക്കുക? അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന്. അവിടെ അഹ്സൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് ഉദ്ദേശം. ഒന്ന് അഖ്ലസ്, രണ്ടാമത്തേത് അസ്വബ്. അഖ്ലസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി. അസ്വബ് എന്ന് പറഞ്ഞെങ്കിൽ അത് റസൂൽ അലൈഹി സ്വലാത്തു വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച്, ചര്യ അനുസരിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിനാണ് അഹ്സനു അമല എന്ന് പറയാം. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന ജഅൽന മഅലൽ അർദി സീനത്തല്ലഹ, ഭൂമിക്കുപരിയിലുള്ളതിനെ നാം ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിക്ക് അതൊരു ഭംഗിയാണ്, മോടിയാണ്. ലി നബ്ലുവഹും എന്ന് പറഞ്ഞാൽ അവിടെ ലി നഅ്മുറഹും ഫനബ്ലുവഹും, ലി നഅ്മുറഹും നാം അവരോട് കൽപ്പിക്കും, അങ്ങനെ ഫനബ്ലുവഹും നാം അവരെ പരീക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ കൽപ്പന ഈ ഭൂമിക്കുപരിയിൽ അതിലുള്ള അലങ്കാരങ്ങളൊക്കെ ഉള്ളതോടൊപ്പം അള്ളാഹുന്റെ കൽപ്പന വരും. എന്നിട്ട് ആ കൽപ്പനയിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? മനുഷ്യന്മാരെ പരീക്ഷിക്കും. ലിന മുറ ഫനബ്ലുവഹും, നാം കൽപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കൽപ്പനകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അയ്യുഹും അഹ്സനു അമല, ആ പരീക്ഷയിൽ കൽപ്പനക്കൊത്ത് ആരാണ് നന്നായി പ്രവർത്തിക്കുക എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. അതായത് ഭൂമിക്കുപേലിൽ അലങ്കാരമുണ്ട്. ചില മനുഷ്യന്മാർ അലങ്കാരങ്ങളിൽ പിടിച്ചു തൂങ്ങും, ചില മനുഷ്യന്മാർ അലങ്കാരങ്ങളെ അവതരിപ്പിച്ച അള്ളാഹുണ്ട്, അള്ളാഹുവിൽ പിടിമുറുക്കും. മനസ്സിലായില്ലേ? ഭൂമിക്കുപരിയിൽ അലങ്കാരമുണ്ട്, ചിലങ്കിൽ എന്ത് ചെയ്യും? ഈ അലങ്കാരങ്ങളിൽ പിടിച്ചു തൂങ്ങും, അതിൽ ജീവിക്കും. ചിലർ അലങ്കാരങ്ങളെ അവതരിപ്പിച്ച അള്ളാഹുണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കിയിൽ അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കും. അപ്പൊ മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഭൂമിയെയും ഭൂമിയിലുള്ള മുഴുവൻ അലങ്കാരങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഈ അലങ്കാരങ്ങളുള്ള ഭൂമിയിൽ വരും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാരെ പരീക്ഷിക്കും. അവരിൽ ഏറ്റവും അഹ്സനായിട്ട് അമൽ ചെയ്യുന്നവർ ആരെ എന്നുള്ളത്. അഹ്സനായിട്ട് അമൽ ചെയ്യാന്നാണ് പറഞ്ഞത്, അക്സറായിട്ട് അമൽ ചെയ്യാന്ന് പറഞ്ഞില്ല. എന്താ അക്സറായ അമലും അഹ്സനായ അമലും തമ്മിൽ വ്യത്യാസം? കൂടുതൽ അമൽ ചെയ്യുന്നവർ ആരി എന്നല്ല, പിന്നെയോ അഹ്സനായിട്ട് അമൽ ചെയ്യുക എന്നാ പറഞ്ഞത്. മനസ്സിലേ? ഇപ്പൊ ഒരാൾ സുബഹിന്റെ മുമ്പുള്ള രണ്ടര കായത്ത് നിസ്കരിക്കാൻ, സുബഹിന്റെ മുമ്പുള്ള രണ്ടര കായത്ത് നിസ്കാരം, എന്താ ഇതിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു മിന ദുനിയ വമാ ഫിഹ, ദുനിയാവും ദുനിയാവിലുള്ളതും അതിനേക്കാളൊക്കെ ഉത്തരമാണ്, അല്ല ഉത്തമമാണ് റക്അത്തുൽ ഫജ്ർ, ഫജറിന്റെ മുമ്പുള്ള രണ്ടര കായത്ത് സുന്നത്ത് നിസ്കാരം. ഒരാളാ നിസ്കാരം ഒരു അരമണിക്കൂർ നീട്ടി നിസ്കരിച്ച്, അയാൾ അഹ്സൻ അമൽ ചെയ്ത ആളാണ് അല്ലേ? സുബൈന്റെ മുമ്പുള്ള രണ്ടര കായത്ത് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് വളരെ ഉത്തമമാണെന്നാണ്. ദുനിയാവിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെക്കാൾ ഉത്തമമാണ് ആ രണ്ടര കായത്ത് എന്നാണ്. അതുകൊണ്ട് റസൂലുള്ള യാത്രയിൽ പോലും ആ രണ്ടര കായത്ത് എന്ത് ചെയ്യാറില്ല, ഉപേക്ഷിക്കാറില്ല. ഒരാൾ അത് നല്ല നിസ്കാരമാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് നിസ്കാരം കുറെ നീട്ടി നിസ്കരിച്ച്, അത് അഹ്സനായ അമലാണെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? മാങ്ക കൊടുത്തോടനെ അരമണിക്കൂർ ഈ കമ തുടക്കണ്ടെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ടരക്കായത്ത് വളരെ ഷോർട്ടാക്കിയിട്ട് നിസ്കരിച്ചിരുന്നത്, വളരെ ചുരുക്കിയ നിസ്കരിച്ചിരുന്നത്, മനസ്സിലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്ന റസൂലുള്ള ഫാത്തിഹ ഓതിയെന്ന് ഞാൻ സംശയിച്ചു പോകും, അത്ര പെട്ടെന്ന് നിസ്കരിച്ചിരുന്നു എന്നാണ്. പെട്ടെന്നായിരുന്നു നിസ്കാരം. ഫാത്തിഹ ഓതും, ഒന്നാമത്തെ റക്അത്തിൽ കുലിയായി അൽ കാഫിറും, രണ്ടാമത്തെ റക്അത്തിൽ കുൽ ഹുവല്ലാഹു അഹദ് ഫാത്തിഹയ്ക്ക് ശേഷം. എന്നിട്ട് റസൂലുള്ള വളരെ ഷോർട്ടായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ആ രണ്ടരക്കായത്ത് നിസ്കരിച്ചിരുന്നത്. ആയിഷമ്മ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ ഓതിയണമെന്ന് ഞാൻ സംശയിച്ചു പോയി, അത്ര പെട്ടെന്ന് നിസ്കരിച്ചിരുന്നു എന്നാണ്. അപ്പോ അഹ്സനു അമൽ എന്ന് പറഞ്ഞാൽ എന്താ? അഹ്സനു അമൽ എന്ന് പറഞ്ഞെങ്കിൽ ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ ചെയ്യലാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അമലെടുക്കുന്നവർ ആര് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ എടുക്കുക എന്നുള്ളതല്ല, പിന്നെയോ എടുക്കുന്നത് ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരി അനുസരിച്ചാകുക എന്നുള്ളതാണ്. അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയെയും അതിലുള്ള മുഴുവൻ അലങ്കാരങ്ങളെയും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ അലങ്കാരങ്ങൾക്കുപരിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കൽപ്പനകളെ അവതരിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉലകം പരീക്ഷണത്തിന്റെ ഉലക, മനസ്സിലായേ? അതിൽ ആർക്ക് ഹിദായത്ത് കിട്ടിയോ അവന് ജയിച്ചു, ആർക്ക് അള്ളാഹു ഹിദായത്ത് തടഞ്ഞോ അവന് ഹിദായത്തില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിശ്വസിച്ചില്ല എന്നതിന്റെ പേരിൽ അവരുടെ വിഷയത്തിൽ വിഷമിച്ച് വിഷമിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സ്വന്തം ജീവിതത്തെ ഹനിക്കണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്ത് ചെയ്യാണ്, വിലക്കാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഇന്നാ ലജാഇലൂൻ മാ അലൈഹാ സഈദൻ ജുറുസ. വഇന്ന വാവ് അതിഫിന്റേത് ഉമ്മ എന്ന അർത്ഥത്തിന്, ഇന്ന തീർച്ചയായും, നാ ലജാഇലൂൻ, ജാഇലൂൻ എന്ന ആക്കുന്നവൻ, ലജാഇലൂൻ ആണ് ലാമ തോക്കിയതിന്റെയാണ്. വ ഇന്ന ലജാഇലൂൻ, നാം ആക്കുന്നവനാണ്. ഇവിടെ ജാഇലൂൻ എന്നുള്ളത് ബഹുവചനാണ്, ജമ്മാണ്, അത് അള്ളാഹുവിനുള്ള തഅ്ലീം, ആദരപൂർവമായിട്ടുള്ള പ്രയോഗമാണ്. വ ഇന്ന ലജാഇലൂൻ, നാം ആക്കുന്നവനാണ്, ആക്കുന്നവനുമാണ്. മാ അലൈഹ എന്ന മാ അലൽ അർദ്, ഭൂമിക്കുപരിയിലുള്ള, മാ അലൈഹ എന്ന മാ അലൽ അർദി, ഭൂമിക്കുപരിയിലുള്ളതിനെ നാം ആക്കുന്നവനാണ്. ഭൂമിക്കുപരിയിൽ എന്താ ഉള്ളത്? ഭൂമിക്കുള്ളത് അലങ്കാരങ്ങളാണ്, അതിനെ നാം ആക്കും. സഈദൻ ജുറുസ, സഈദ് എന്ന് പറഞ്ഞാൽ, സഈദ് എന്ന് പറഞ്ഞെങ്കിൽ മണ്ണ്, ജുറുസ് എന്ന് പറഞ്ഞാൽ തരിഷ് ഭൂമി, തരിഷ്. ജുറുസ് എന്ന് പറയും ഈ സസ്യലതാദികളൊന്നും മുളക്കാത്ത ഭൂമി. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ അതിനുപരിയിൽ അലങ്കാരങ്ങൾ നിശ്ചയിച്ച് പടച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആ ഭൂമിയും അതിന്റെ അലങ്കാരങ്ങളും അതേപോലെ തുടരൂല. പിന്നെയോ അന്ത്യനാളായിട്ടുണ്ട് എങ്കിൽ ഈ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ തരിശ ഭൂമിയാക്കും, അതിനെ നിരപ്പാക്കും. അതാണ് വഇന്നാ ലജാഇലൂന മാ അലൈഹ, ഭൂമിക്കുപരിയിലുള്ളതിനെ നാം ആക്കുകയും ചെയ്യും. സഈദൻ ജുറുസ, തരിശായ, പിന്നെ നിരന്ന പ്രതലം, മരുഭൂമി കണക്ക് ആക്കി തീർക്കും. അത് യസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ ഫയദറുഹ ഖാഅൻ സഫ്സഫ ലാ തറാ ഫിഹ ഐവജൻ വല അംത. പർവ്വതങ്ങളെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു, പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിക്ക് ഈ നിമ്നോന്നതാവസ്ഥ ഉണ്ടല്ലോ, കുന്നിനൊരു കുഴി ഇങ്ങനെയാണ്. അപ്പൊ പർവ്വതങ്ങളെ കുറിച്ച് അവരോട് നിന്നോട് ചോദിക്കുന്നു, ഫഖുൽ, പറയുക, യൻസിഫുഹ റബ്ബി നസ്ഫ, പർവ്വതങ്ങളെ എന്റെ റബ്ബ് പൊടിച്ചു കളയും, പറ്റ തരിപ്പണമാക്കിയതിനെ പൊടിച്ചു കളയും. അങ്ങനെ ഫയദറുഹ ഖാഅൻ സഫ്സഫ എന്നാണ്, അങ്ങനെ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിരന്ന വിശാലമായ പ്രതലാക്കിയിട്ട് വിടും. അവിടെ പിന്നെ റിവജും അംത്തൊന്നും ഉണ്ടാവില്ല, നിമ്നോന്നതം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാവില്ല, നിരന്ന സ്ഥലമായിരിക്കും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഈ അലങ്കാരങ്ങൾ ഇത് ശാശ്വതമല്ല, പിന്നെയോ ആ അലങ്കാരങ്ങളൊക്കെ പോയി ഇത് ശൂന്യമായ തരിശായ ഒരു ഭൂമിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിനെ മാറ്റും. അതുകൊണ്ട് തന്നെ ഈ അലങ്കാരങ്ങളിൽ പൂണ്ടുകൂടണ്ട. അലങ്കാരങ്ങൾ അവതരിപ്പിച്ച സൃഷ്ടിച്ച അള്ളാഹുവിൽ വിശ്വസിച്ച് മുറുകെ പിടിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ആജ്ഞാപിക്കുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹു അവതരിപ്പിച്ച അലങ്കാരങ്ങളിൽ പൂണ്ടുപിടിച്ചവരുണ്ട്, ആ അലങ്കാരങ്ങൾ അവതരിപ്പിച്ച അള്ളാഹുവിൽ പൂണ്ടുപിടിച്ചവരുമുണ്ട്. സൂറത്തിന്റെ അവതീർണത കാരണം ഒന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് മുശ്രിക്കീങ്ങൾ ചോദിച്ചതിന്റെ പേരിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം ഇവിടെ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരികയാണ്. കാരണം ഖുറൈശികൾക്കിടയിലും വേദക്കാർക്കിടയിലും അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. ചരിത്രത്തിൽ കഴിഞ്ഞുപോയൊരു സംഘം യുവാക്കളുടെ കഥ, അസ്തമിച്ച അല്ലെങ്കിൽ പിന്നെ അപ്രത്യക്ഷരായൊരു സംഘം യുവാക്കളുടെ കഥ. അപ്പൊ അതൊരു ആശ്ചര്യത്തിലാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കേണ്ടത്. അപ്പോ ആ സംഭവം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ തുടർത്തിയിട്ട് ഉണർത്തുകയാണ്. അള്ളാഹു പറയാണ്, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനു മിൻ ആയാതിന അജബ إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. إي നാല് ആയത്തുകൾ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം, ഗുഹാവാസികളുടെ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവം അള്ളാഹു പറയുമ്പോൾ നാലായത്തുകൾ അവരെ കുറിച്ച് മൊത്തത്തിലൊരു അവതരണമാണ്. മൊത്തത്തിൽ പിന്നീട് നഹ്നു നഖുസ്സു അലൈക നബഅഹും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ കുറിച്ചുള്ള ചില വിശദ വിവരങ്ങളാണ് അള്ളാഹു പറയുന്നത്. ആദ്യം ഈ നാലായത്തുകൾ, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനു മിൻ ആയാതിന അജബ. അം ഹസിബ്ത എന്ന് പറഞ്ഞാല് ഇവിടെ അം എന്നുള്ളത് ബൽ എന്ന അർത്ഥത്തിലാണ്, അതല്ല എന്ന അർത്ഥത്തിൽ. അം എന്ന് പറഞ്ഞതിന് വ്യാകരണ പണ്ഡിതന്മാർ പറയുന്നത് മുൻകത്തിയാത്താണ്, അത് ബൽ എന്ന മാനയിലാണ്. നമ്മൾ അറബിയിൽ പറയില്ലേ അതല്ല, അതല്ല നിങ്ങള് പിന്നെ അങ്ങനെയാണോ അങ്ങനെയാണോ ഒക്കെ ചോദിക്കൂലേ. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ അം എന്ന് പറഞ്ഞാൽ ബൽ എന്ന അർത്ഥത്തിൽ. ഹസിബ്ത എന്ന് പറഞ്ഞാൽ ബനന്ത, നിങ്ങൾ വിചാരിച്ചു. അപ്പൊ അം ഹസിബ്ത എന്ന് പറഞ്ഞാൽ ബൽ ഹസിബ്ത, അതല്ല നിങ്ങൾ വിചാരിച്ചോ. അന്ന അസ്ഹാബൽ കഹ്ഫ്, തീർച്ചയായും അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ. വറഖീം, റഖീമും കാനു അവർ ആയിരുന്നു. മിൻ ആയാതിന അജബ, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അജബൻ, അജബ് എന്നാണ് അത്ഭുതം. അപ്പൊ അം ഹസിബ്ത ബൽ ബനന്ത, അതല്ല നിങ്ങൾ വിചാരിച്ചുവോ. അന്ന അസ്ഹാബൽ കഹ്ഫ്, ഗുഹാവാസികളും വറഖീം, റഖീമിന്റെ ആളുകളും കാനു അവർ ആയിരുന്നു. മിൻ ആയാതിന അജബ, നമ്മളുടെ ആയത്തുകളിൽ അജബ്, അജബ് എന്നാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, അത് എല്ലാം ആശ്ചര്യചിത്താണ്, ആശ്ചര്യകരമാണ്. ആ അത്ഭുതങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം ഉണ്ടല്ലോ, അത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ എന്നാലും അത് അത്ഭുതമാണ്. പക്ഷേ മറ്റത്ഭുതങ്ങളെ ദൃഷ്ടാന്തങ്ങളെ നോക്കുകയാണെങ്കിൽ ഇതെന്തല്ല, ഇത് വലിയ അത്ഭുതമല്ല. മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ അത്ഭുതമായിട്ടാണ് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ചോദ്യം ഏറ്റുവാങ്ങിയത് വലിയൊരു അത്ഭുതമായിട്ടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യാണ്, ഇത് അത്ഭുതമാണ് പക്ഷെ ഇതിനേക്കാൾ വേറെയും അത്ഭുതങ്ങളുണ്ട് എന്നുള്ളത് ഇതിൽ മുശ്രിക്കുകളെ അറിയിക്കുകയാണ്. അതാണ് അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനു മിൻ ആയാതിന അജബ. ഇവിടെ അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് എന്ന് ഗുഹാവാസികൾ എന്നവരെ കുറിച്ച് പറഞ്ഞു. ഈ ഗുഹാവാസികൾ അവരിൽ നിന്ന് നമുക്ക് പാഠമായിട്ടുള്ളതും നമ്മളുടെ ജീവിത വിജയത്തിന് ആവശ്യവുമായിട്ടുള്ള വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അവതരി പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ പേരെന്താണ്, അതേപോലെ തന്നെ അവരുടെ നാടേതാണ്, അതേപോലെ പിന്നെ അവരുടെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ, അവർ ആരുടെ മക്കളാണ്, ഇങ്ങനെ കുറെ വിഷയങ്ങൾ. ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹീഹായ ഹദീസുകൾ വന്നിട്ടില്ല. മനസ്സിലല്ലേ? അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഹാവാസികൾ എന്നാണ്. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയേണ്ടത് തുടർന്ന് ഇന്നഹും ഫിത്തിയത്തുൻ, അവരൊരു സംഘം ഫിത്തിയാണ്. ഫിത്തിയ എന്ന് പറഞ്ഞാൽ ആരാണ്? യുവാക്കൾ, യുവാക്കളാണ്. അപ്പൊ ഈ അസ്ഹാബുൽ കഹ്ഫ് ഒരു സംഘം യുവാക്കളായിരുന്നു. ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഈ യുവാക്കൾ അവിടുത്തെ രാജാവിന്റെ മക്കളായിരുന്നു, വേറെ അവിടുത്തെ പ്രമാണിമാരുടെ മക്കളായിരുന്നു, വേറെ കൂട്ടർ പറഞ്ഞല്ല അത് അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാരായിരുന്നു. അതിനൊന്നും എന്തല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ തെളിവില്ല, അതേപോലെ തന്നെ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളും ഇല്ല. ചില ഇസ്രായേലി ഇതിഹാസങ്ങളുടെ വെളിച്ചത്തിൽ ചില ചരിത്രകാരന്മാർ ഇങ്ങനെ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? റഖീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലര് പറഞ്ഞത് അത് അവർ താമസിച്ചിരുന്ന നാടിന്റെ പേരാണ്. ചിലര് പറഞ്ഞത് അത് അവരുടെ കെൽബ്, അവരുടെ നായനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നായന്റെ പേരാണ്. ചിലര് പറഞ്ഞ് അത് അവർ താമസിച്ചിരുന്ന ഒരു താഴ്വാരുണ്ടായിരുന്നു, ആ താഴ്വാരത്തിന്റെ പേരാണ്. ചിലര് പറഞ്ഞു അവരുടെ ഗുഹന്റെ പേരാണ്, ഗുഹന്റെ പേരാണ്, കഹ്ഫിന്റെ പേരാണ്. ചിലര് പറഞ്ഞത് അവരുടെ പേരുകളും അവരുടെ വിഷയങ്ങളും എഴുതപ്പെട്ട ഒരു ലിഖിത ഫലകമാണ്. ഒരു പിന്നെ റഖീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫലകമാണ്, പേരുകളൊക്കെ എഴുതിയ ഒരു ഫലകമാണ്, ഒരു ലൗഹ്, ലൗഹാണ്. ഈ അവസാനം പറഞ്ഞ അഭിപ്രായമാണ് ശരി, ലൗഹ എന്നുള്ളത്. കാരണം റഖീം എന്ന് പറഞ്ഞാല് എഴുതപ്പെട്ടത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ മർക്കൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കൂം, മർക്കൂം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഫലകമാണ്. എവിടെ മർക്കൂം എന്ന് പറഞ്ഞത്? എവിടെ? കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ മാത്രാക്കമ, കല്ലാ ഇന്ന കിതാബൽ അബ്രാറി ലഫീ ഇല്ലിയീൻ വമാ അദ്രാകമ ഇല്ലിയൂൻ കിതാബു മർക്കൂം, കിതാബു മർക്കൂം. മർക്കൂം എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ട എന്നാണ് അർത്ഥം. മർക്കൂം മനസ്സിലായല്ലേ? റഖീം എന്നുള്ളത് അതിന്റെ ഫഅയിൽ വസ്നാണ്. മർക്കൂം എന്ന അർത്ഥത്തിൽ ആരെ പ്രയോഗിക്കും? റഖീം പ്രയോഗിക്കും. അപ്പൊ ഇവിടെ റഖീം എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരുകൾ, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ പേരുകൾ, അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ഫലകമുണ്ടായിരുന്നു. ആ ഫലകമാണ് റഖീം കൊണ്ട് ഉദ്ദേശം. മനസ്സിലായി? വിശുദ്ധ ഖുർആനെ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഖ്യാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ റഖീം, ഗുഹാവാസികളും ഗുഹയുടെ ആളുകൾ അതേപോലെ റഖീമിന്റെയും ആളുകൾ, കാനു മിൻ ആയാത്തിന അജബ, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, ഇത് അവ, അവ എന്ന് പറഞ്ഞാൽ അഭയം തേടിയതാണ്, അവ, അവ അഭയം തേടി. അവ എന്ന അഭയം തേടി. ഇത് അവ, ഇത് എന്നുള്ളത് ബർഫാണ്, ഹീന എന്നർത്ഥം. ഹീന അവ, അവർ അഭയം തേടിയ അവസരത്തിൽ. അവിടെ ഇങ്ങനത്തെ ഈ ഇത് വന്നാൽ അവിടെ ഒരു ക്രിയ സങ്കല്പിക്കും, ഉസുക്കുർ എന്നാണ് അത് സങ്കല്പിക്കേണ്ടത്. ഉസുക്കുർ ഇത് അവൽ ഫിത്തിയ, ഈ യുവാക്കൾ അഭയം തേടിയ സന്ദർഭം, അവസരം, അത് നീ ഓർക്കുക എന്നുള്ള ഒരു ക്രിയ അവിടെ സങ്കല്പിക്കും. ഇത് അവൽ ഫിത്തിയത്ത്, ഫിത്തിയത്ത് എന്ന് പറഞ്ഞാൽ ഫത എന്നുള്ളതിന്റെ ബഹുവചനാണ്. ഫത, ഫത എന്ന് പറഞ്ഞാൽ യുവാവ്, ഫിത്തിയത്തിന് യുവാക്കൾ. ഇത് അവൽ ഫിത്തിയ, യുവാക്കൾ അഭയം തേടിയ സമയം, സന്ദർഭം, എവിടേക്ക്? ഇലൽ കഹ്ഫ്, ഗുഹയിലേക്ക്. കഹ്ഫ് എന്ന് പറഞ്ഞാല് ഗുഹ, ഗാർ, ഗാറും ഫിൽ ജബൽ, പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ഗുഹകൾക്കാണ് കഹ്ഫ് എന്ന് പറയാം. ഇത് അവൽ ഫിത്യത്തിൽ കഹ്ഫ്, യുവാക്കൾ കഹ്ഫിലേക്ക് അഭയം തേടിയ സന്ദർഭം. ഫഖാലു റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, ഫഖാലു ഫ തർത്തീബിനാണ്. അവർ അഭയം തേടിയപ്പോൾ ആ ഉടനെ ഫഖാലു അവർ പ്രാർത്ഥിച്ചു. ഫഖാലു അഭയം തേടിയ ഉടനെ അവർ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബന ആതിന, റബ്ബന ഞങ്ങളുടെ റബ്ബെ, ആതിന നീ ഞങ്ങൾക്ക് കനിയേണമേ, മില്ലദുൻക റഹ്മ, മില്ലദുൻക നിന്റെ അടുക്കൽ നിന്ന്, ലദുൻ എന്ന് പറഞ്ഞാൽ ഇന്ദാന്നർത്ഥം, മില്ലദുൻക എന്ന് പറഞ്ഞാൽ മിൻ ഇന്ദിക് നിന്റെ അടുക്കൽ നിന്ന്, മില്ലദുൻക റഹ്മ നിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തിന്, റബ്ബന ആതിന മില്ലദുൻക റഹ്മ ഞങ്ങളുടെ റബ്ബെ നിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തിനെ നീ ഞങ്ങൾക്ക് നൽകണമേ. വഹയ്യിലന വാവ് ആത്തിഫിന്റെ ഹയ്യ് ഹയ്യ് എന്നാണ് നീ ഞങ്ങൾക്ക് തരപ്പെടുത്തേണമേ, ഒരുക്കണമേ. വഹയ്യ എന്നാകുമ്പോ നീ ഞങ്ങൾക്ക് ഒരുക്കുകയും ചെയ്യണമേ. തരപ്പെടുത്തുകയും ചെയ്യണമേ. ഹയ്യ് ഇലന ഞങ്ങൾക്ക്, മിൻ അംരിന ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന്, റഷദ റഷദ് റഷദ് എന്നാണ് ഇസ്തിഖാമത്ത്, വഹയ്യിലന മിൻ അംരിന റഷദ ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് ഒരുക്കുകയും ചെയ്യണമേ, നൽകുകയും ചെയ്യണമേ. അവിടൊക്കെ ഹയ്യ യുഹയ്യു എന്നാണ് ആദ്ദ യുഹിദ്ദു എന്നാണ് ഒരുക്കുക തയ്യാറാക്കുക. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് റഷദ്, റഷദ് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് നേർവഴി, അല്ലെങ്കിൽ പിന്നെ ചൊവ്വായ മാർഗം, ചൊവ്വായത് നീ ഞങ്ങൾക്ക് തരപ്പെടുത്തുകയും ചെയ്യണമേ എന്നവർ പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് അവൽ ഫിത്യതുകൾക്ക് യുവാക്കൾ ഗുഹയിലേക്ക് അഭയം തേടിയ സന്ദർഭം. ഫഖാലു അവർ പ്രാർത്ഥിച്ചു, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യ ലന മിൻ അംരിന റഷദ. ഫദറബ്ന അല ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ. അല്ലാഹു സുബ്ഹാനഹു ഫദറബ്ന, ആ ദുആ അവരിൽ നിന്ന് ഉയരേണ്ട താമസം പെട്ടെന്ന് അള്ളാഹുവിൽ നിന്ന് ഉത്തരം വന്നു. അതാണ് ഈ ഫാ തഅഖീബിന്റെ ഫായാണ്. അള്ളാഹു സുബ്ഹാനഹു തആലനെ പെട്ടെന്നാണ് എന്ത് ചെയ്തത്? അള്ളാന്റെ ഉത്തരം അള്ളഹാനോട് തേടി. ആ തേട്ടം ആത്മാർത്ഥാണ്, അവരുടെ നിർബന്ധിതാവസ്ഥയിലുള്ള തേട്ടമാണ്. അതുകൊണ്ട് ഉടനടിയാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിവിധിയും പ്രതികരണവും. ഫദറബ്ന അല ആദാനിഹിം ഫിൽ കഹ്ഫ് സിനീന അദദ്. ഫദറബ്ന അല ആദാനി, ദറബ്ന അല ആദാനിഹിം എന്ന് പറഞ്ഞാല് അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി എന്നതിന്റെ അർത്ഥം. ഇവിടെ എന്താ ഉദ്ദേശം? ദറബ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് നാം ഉറക്കി. അല ആദാനിഹിം എന്ന് പറഞ്ഞാൽ ഇവിടെ അതൊരു പ്രയോഗമാണ്, അവരെ ഉറക്കിക്കിടത്തി അള്ളാഹു സുബ്ഹാനഹു, നാം അവരെ ഉറക്കിക്കിടത്തി. അവിടെ ഈ ദറബ അലൽ അദാന, ദർബാന അടിച്ചു എന്നർത്ഥം. ഇൽത്തിസാഖിനാണ്, ഇങ്ങനെ ചേർക്കണീനാണ് ദർബ എന്ന് ഭാഷയിൽ പറയാം. ശരീരം ശരീരത്തോട് ചേർക്കുക, അല്ലെങ്കിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് ചേർക്കണീനാണ് ദർബ എന്ന് പറയാം. പിന്നെ അതിന്നാണ് അടിയൊക്കെ വന്നത്, ഇടിയൊക്കെ അതിന് വന്നത്, ഇൽത്തിസാഖ് എന്നുള്ളതാണ്. അവരുടെ ചെവികളിൽ നാം അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഗാഢനിദ്ര പ്രദാനം ചെയ്തു എന്നാണ്. നേരിയ മയക്കല്ല, നേരിയ മയക്കാണെങ്കിൽ എന്ത് ചെയ്യും? പരിസരങ്ങളിലുള്ള ഒച്ചൊക്കെ കേട്ടെന്ന് വരും. അതേസമയം പരിസരങ്ങളിൽ ശബ്ദം കേൾക്കാത്ത വിധം അവരുടെ ഉറക്കം ഗാഢമായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു ഫനവംനാഹും, നാം അവരെ ഉറക്കി എന്ന് പറയുന്നതിന് പകരം ഫദറബ്ന അലാ ആദാനിഹിം എന്ന് പറഞ്ഞത്. അവരെ നാം ഗാഢമായ നിദ്രയിൽ ഉറക്കിക്കിടത്തി, അതാണ് അതിന്റെ ഉദ്ദേശം. ഫദറബ്ന അല ആദാനി, എന്തിനാണ് ഉറക്കിക്കിടത്തിയെന്നുള്ളതിനെ അവരുടെ കാതുകളെ അടപ്പിച്ചിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. കാത് ഉണ്ടല്ലേ, കാതാണ് ശരിക്ക് സംവേദനങ്ങളുടെ അടിസ്ഥാനം. കാതുകൊണ്ട് കേട്ടിട്ടില്ലെങ്കിൽ നോക്കി, നിങ്ങൾ വിധിവിലക്കുകൾ വരെയല്ല. കാതുകൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ വിധിവിലക്കുകൾ വരെയല്ല, മനസ്സിലെ? അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ പിന്നെ ഫജറിനെ എഴുന്നേൽക്കാത്തവനെ കുറിച്ച് ദാക്ക റജുലുൻ ബാല ഷൈത്താനു ഫീ ഉസ്നിഹി എന്നാ പറഞ്ഞത്. എന്താ അയാൾ ചെയ്തത്? അയാള് സുബഹിസ്കരിക്കാൻ നീക്കാതെ ഉറങ്ങി എന്നുള്ളതാണ്, സുബഹിസ്കരിക്കാതെ ഉറങ്ങി എന്നുള്ളതാണ്. പക്ഷെ ആ ഉറങ്ങിയതിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ എന്താണ്? ഷെയ്ത്താൻ അവന്റെ കാതിൽ മൂത്രമൊഴിച്ചു എന്നാണ്. അപ്പൊ ഉറക്കവും കാതും തമ്മിൽ എന്തുണ്ട്? ആ നല്ല ബന്ധമുണ്ട്, നല്ല ഒരു ബന്ധമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ ആളുകൾ അവരുടെ പരിസരങ്ങളിലൊന്നും ഇല്ലത് സംഭവിക്കുന്നത് കേൾക്കാത്ത വിധം, അറിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഉറക്കിയിട്ടുണ്ട്. ആ ഉറക്കിയതിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫദറബ്ന അല അദാനിഹിം എന്നാണ്. അവരുടെ കാതുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ കാതുകളുടെ മേൽ നാം അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കേൾക്കാത്ത വിധം ഗാഢമായ ഉറക്കം നാം അവർക്ക് നൽകി എന്നുള്ളതാണ്. എവിടെയാണ് അവരെ ഉറക്കി കിടത്തിയത്? ഫദറബ്ന അല അദാനിഹിം ഫിൽ കഹ്ഫ് ഗുഹയിലാണ്. സിനീന അദദ, എന്താ സിനീന അദദ? ധാരാളം വർഷങ്ങൾ, ധാരാളം വർഷങ്ങൾ. ഇവിടെ ഇത് മൊത്തത്തിൽ പറയാണ്. ഇനി ഈ സിനീന അദദ എന്നുള്ളതിന്റെ തഫ്സീർ വരുന്നുണ്ട്, വിശദീകരണം വരുന്നുണ്ട്. അതെവിടെ? ശേഷം വലബി സൂഫി കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീന വസ്ദാദു തിസ്അ, 309 വർഷമായിരുന്നു അത്. അതാണ് സിനീന അദദ, ധാരാളം വർഷങ്ങൾ ഗുഹയിൽ നാം അവരെ ഗാഢനിദ്രയിൽ ഉറക്കിക്കിടത്തി. സിനീന അദദ, അത് 309 വർഷമാണ്. അത് പിന്നീട് വരും ഇൻഷാല്ലാ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് സുമ്മ ബഅസ്നാഹും, സുമ്മ പിന്നീട്, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട്. സുമ്മയും ഫായും തമ്മിലുള്ള വ്യത്യാസം, ഈ ഫ ഉടനടിയാണ്, ദുആ ചെയ്ത് ഉടനടി. സുമ്മ ലി തറാഖിയാണ്, കാലപ്പഴക്കണ്ട്. സുമ്മ പിന്നീട്, ബഅസ്നാഹും നാം അവരെ എഴുന്നേൽപ്പിച്ചു, ഐഖദ്നാഹും, ഐഖദ എന്നുള്ള അർത്ഥത്തിൽ ഐഖദ. സുമ്മ ബഅസ്നാഹും എന്ന് പറഞ്ഞാൽ സുമ്മ ഐഖദ്നാഹും, നാം അവരെ എഴുന്നേൽപ്പിച്ചു, ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സ്വാ ലിമാ ലബിസു അമദ. ലിനഅലമ ദലിനഅലമ ലിനഅലമ നാം അറിയാൻ വേണ്ടിയതാണ്. ആരറിയാൻ വേണ്ടി? അള്ളാഹു അറിയാൻ വേണ്ടിയതാണ്. അള്ളാഹ്ക്ക് അറിയില്ലേ അത് ആദ്യം? സുമ്മ ബഅസ്നാഹും, പിന്നെ അവരെ ഉറക്കിൽ നിന്ന് നാം എഴുന്നേൽപ്പിച്ചു. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി, ഹിസ്ബ് എന്ന കക്ഷി, ഹിസ്ബൈൻ രണ്ട് കക്ഷി, അയ്യുൽ ഹിസ്ബൈൻ രണ്ട് കക്ഷിയിൽ ആരാണ്? അയ്യാണ് ഇത് പിന്നെ ഇസ്തിഫ. അയ്യുൽ ഹിസ്ബൈൻ രണ്ട് കക്ഷിയിൽ ആരാണ് അഹ്സ്വാ, അഹ്സ എന്ന് പറഞ്ഞാല് എണ്ണി തിട്ടപ്പെടുത്തിയത്, ലിമാ ലബിസു അവർ കഴിച്ചുകൂട്ടിയതിനെ, കഴിച്ചുകൂട്ടിയ അമദ, അമദന കാലപരിധി, അമദന കാലപരിധി. അപ്പൊ ഗുഹാവാസികൾ അവരുടെ ഗുഹയിൽ ഉറക്കിൽ കഴിച്ചുകൂട്ടിയ കാലപരിധി, അതിന് രണ്ട് കൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ തിട്ടപ്പെടുത്തിയവരിൽ ആരാണ് കൃത്യമായി തിട്ടപ്പെടുത്തിയത് എന്ന് അറിയാൻ വേണ്ടി എന്നാണ്. ഒന്നുകൂടി, സുമ്മ ബഅസ്നാഹും, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരെ എഴുന്നേൽപ്പിച്ചു. അള്ള പറയാണ് ലിനഅലമ അറിയാൻ വേണ്ടി, നഅലമ എന്ന് പറഞ്ഞാൽ നാം അറിയാൻ വേണ്ടിയതാണ്. ഏതായാലും അതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കാം. അയ്യുൽ ഹിസ്ബൈൻ രണ്ട് കക്ഷിയിൽ ആരാണ് അഹ്സ്വാ ലിമാ ലബിസു അമദ, അവർ കഴിച്ചുകൂട്ടിയ കാലപരിധിയെ തിട്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഗുഹാവാസികൾ ഗുഹയിൽ ഉറങ്ങിക്കിടന്നു, പിന്നീട് ഗുഹാവാസികൾ ഉണർന്ന്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ഈ നാലായത്തുകൾ സംക്ഷിപ്തമായിട്ട് പറയണം, പിന്നെ അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അപ്പൊ ഗുഹാവാസികൾ ഗുഹയിൽ ഉറങ്ങിക്കിടന്നിട്ട് പിന്നീട് ഇവർ ഉണർന്ന്, എന്നിട്ട് ഇവരെ കുറിച്ച് എന്ത് ചെയ്ത് ലോകം മനസ്സിലാക്കി. അപ്പോ ഗുഹാവാസികൾ എത്ര കാലം ഗുഹയിൽ താമസിച്ചു, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നമ്മൾ എത്ര കാലം ഉറങ്ങിയിട്ടുണ്ട്. അവരെന്നെ രണ്ട് വിഭാഗമായിട്ട്, ഒരു വിഭാഗം ഇത്ര, ഒരു വിഭാഗം ഇത്ര എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർ പറഞ്ഞില്ല, ഇവർ പട്ടണത്തിൽ പോയി, പട്ടണത്തിൽ പോയിട്ട് പട്ടണവാസികൾ എന്ത് ചെയ്ത്, അപ്പം അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അപ്പൊ അവര് പിന്നെ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ, ഇവരുടെ കയ്യിലുള്ള നാണയതൊക്കെ കണ്ടപ്പോ, ആ പണ്ട് നഷ്ടപ്പെട്ടു പോയ യുവാക്കളാണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നത് പറയുന്ന കേൾക്കണ്ടല്ലോ നടന്നത് ഇത് അവരെ കുറിച്ച് സംസാരമായി. അപ്പൊ ഇവരെത്ര കാലം ഗുഹയിൽ പാർത്ത്? രണ്ട് കക്ഷിയായി. ഒരു വിഭാഗമാണ് ഇത്രയായിരിക്കും, ഒരു വിഭാഗം ഇത്രയായിരിക്കും. മനസ്സിലായില്ലേ? ഏതായാലും ഗുഹാവാസികൾ ഗുഹയിൽ എത്ര കാലം കഴിച്ചുകൂട്ടി, ആ കാലത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം, രണ്ട് കക്ഷിയുണ്ട്. അപ്പൊ ഈ രണ്ട് കക്ഷിയിൽ ആരാണ് അവർ താമസിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ട് എണ്ണി പറഞ്ഞത്? ഇത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ഈ അള്ളാഹുവിന്റെ അറിവ് വെളിപ്പെടുന്നതിന് വേണ്ടി, അതാണ് ഇവിടെ ഉദ്ദേശം. ലിൻ അലമ എന്ന് പറഞ്ഞാൽ ലിയ ദുഹറിൽമുള്ള, അള്ളാഹുവിന്റെ അറിവ് വെളിപ്പെടുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ അറിവ് വെളിപ്പെടുന്നതിന് വേണ്ടി. സുമ ബഅസ്നാഹും, പിന്നെ നാം ഇവരെ ഉറക്കിൽ നിന്ന് ഉണർത്തി. ലിനഅലമ, അള്ളാഹുവിന്റെ അറിവ് വെളിപ്പെടുന്നതിന് വേണ്ടി. അയ്യുൽ ഹിസ്ബൈനി അഹ്സ്വാലിമാ ലബിസു അമദ, ഗുഹാവാസികൾ ഗുഹയിൽ താമസിച്ച കാലത്തെക്കുറിച്ച് രണ്ട് കക്ഷികൾ അല്ലെങ്കിൽ ആരുടേതാണ് കൃത്യമായ കണക്ക്? ഒരു കൂട്ടര് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അത് ശരിയാണ്. അതാണ് അള്ളാഹു സുബ്ഹാന തആല അവരുടെ വിഷയത്തിൽ പിന്നെ സ്ഥിരീകരിച്ചത്. മറ്റൊരു വിഭാഗത്തിന്റെ തെറ്റായിരുന്നു. അമദ് എന്ന് പറഞ്ഞാൽ കാലപരിധി, കാലപരിധി. അപ്പൊ സുമ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സ്വാ, രണ്ട് കക്ഷികളിൽ ആരാണ് കൃത്യമായി എണ്ണിയത്? ലിമാ ലബിസു, ഗുഹാവാസികൾ താമസിച്ചതിന് താമസിച്ച അമദൻ, കാലപരിധി. അപ്പൊ ഗുഹാവാസികൾ താമസിച്ച കാലപരിധിയെ ക്ലിപ്തി നിർണയം നടത്തിയ രണ്ട് കക്ഷികളിൽ ആരുടേതാണ് ശരി? അതിൽ അള്ളാഹുവിന്റെ ഇൽമ് വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാന തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അല്ലെങ്കിൽ അവരെ അള്ളാഹു സുബ്ഹാന തആല ഉണർത്തി. ഇതാണ് ഇപ്പൊ ഈ നാല് ആയത്തുകളാണ് ഗുഹാവാസികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാന തആല മൊത്തത്തിൽ പറഞ്ഞത്, സംക്ഷിപ്തമായിട്ട്. ഇനി അള്ളാഹു സുബ്ഹാന തആല അതിന്റെ വിശദീകരണങ്ങളാണ് പിന്നീട് ഇവിടെ തുടർത്തി പറയുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യതു ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا
عند أرتب نكون بطل برنوان إن شاء الله ചില മസാലകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഈ അസാബുൽ കഹ്ഫിന്റെ ഇതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു അവസാനത്തിൽ അതിലേക്ക് ഒന്നുകൂടി വന്നിട്ട് അത് വിശദീകരിക്കാം. അള്ളാഹു പറയാണ്, നഹ്നു നഖുസ്സു അലൈക്, നാം നിങ്ങൾക്ക് കഥിച്ചു തരാം. നഹ്നു, അള്ളാഹു പറയാണ് നാം, അള്ളാഹാണ് താലീം ചെയ്ത്. നഹ്നു നഖുസ്സു, നാം കഥിക്കാം. അലൈക്, നിങ്ങൾക്ക്. നബഅഹും, അവരുടെ നബ വൃത്താന്തം. നബ എന്ന അറബിയിൽ പ്രയോഗിക്കല് അത്ഭുത വാർത്തകൾക്കാണ്, അൺ ഇമ്പോർട്ടന്റ് ന്യൂസ്, അതിനാണ് നബ പറയാം. അപ്പൊ ഈ പ്രയോഗത്തിന് മനസ്സിലാക്കാൻ ഇവരുടെ വർത്താനം എന്താണ്? അതൊരു അത്ഭുതമുള്ള വർത്താനാണ്. നഹ്നു നഖുസ്സു അലൈക, നിങ്ങൾക്ക് നാം കഥിച്ചു തരാം. നബഅഹും, ഗുഹാവാസികളുടെ വൃത്താന്തം. ബിൽ ഹഖ് ആണ് യഥാവിധം. ഇന്നഹും, തീർച്ചയായും അവർ. ഫിത്യതുൻ, യുവാക്കളായിരുന്നു. യുവാക്കൾ, ബാല്യം പിന്നിട്ട് യൗവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ യൗവനത്തിന്റെ ആ തുടക്കകാലം, അവിടെയാണ് ഫിത്യത്ത് അറബിയിൽ പറയാം. ഇന്നഹും ഫിത്യ, അവർ യുവാക്കളായിരുന്നു. ആമനു ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിൽ വിശ്വസിച്ചു. അള്ളാഹു പറയാണ് വസിദിനാഹും ഹുദ, വവാത്തഫിന്റെ സിദിനാഹും, നാം അവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഹുദൻ, സന്മാർഗം. വസിദിനാഹും, നാം അവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഹുദ, സന്മാർഗം.
മാത്രമല്ല വറബത്തന അല ഖുലൂബിഹിം, വറബത്തന അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ഉറപ്പേകി. റബത്തന നാം ഉറപ്പേകി, വാവ് അത്തഫിൻ്റെ വറബത്തന അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ഉറപ്പേകുന്നില്ല, ദൃഢത നൽകി. എപ്പോ? ഇദ് ഖാമു, അവർ എഴുന്നേറ്റ് നിന്ന സന്ദർഭത്തിൽ. ഖാമു, അവർ നിന്ന സന്ദർഭത്തിൽ. ഫഖാലു, ഫഖാലു എന്നാണ് എഴുന്നേറ്റ് നിന്നിട്ട് അവര് പറയുകയും ചെയ്ത സന്ദർഭത്തിൽ. ഇദ് ഖാമു ഫഖാലു, എഴുന്നേറ്റ് നിന്നു എന്നിട്ട് അവര് പറയുകയും ചെയ്തു. ഫാ താഖീബിന്റെ, എഴുന്നേറ്റ് നിന്ന് അവര് പ്രഖ്യാപിച്ചു. അപ്പൊ വറബത്തന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു, അവർ എഴുന്നേറ്റ് നിന്ന് അവർ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ നാം അവരുടെ കൽബുകൾക്ക്, ഹൃദയങ്ങൾക്ക് ഉറപ്പേകി, ദൃഢത നൽകി. എന്താണ് അവർ പ്രഖ്യാപിച്ചത്? റബ്ബുന റബ്ബു സമാവാത്തി വൽ അർദ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്, റബ്ബു സമാവാത്ത് വാനങ്ങളുടെ റബ്ബാകുന്നു, വൽ അർദ് ഭൂമിയുടെയും. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖുൽ മാലിഖുൽ മുതസറിഫ്, ഖാലിഖ് സൃഷ്ടാവ്, അൽ മാലിക് ഉടമസ്ഥൻ, അൽ മുതസറിഫ് കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവൻ. അപ്പൊ സൃഷ്ടിച്ച്, സൃഷ്ടിയെ ഉടമപ്പെടുത്തി അതിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ് റബ്ബ്. അപ്പൊ റബ്ബുന ഞങ്ങളുടെ റബ്ബ്, റബ്ബ് സമാവാത്തി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് അവയെ ഉടമപ്പെടുത്തി അതിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാകുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ. റബ്ബുന റബ്ബ് സമാവാത്തി വൽ അർദ്, അതെന്താ റുബൂബിയ ഉലൂഹിയ? സൃഷ്ടാവാണ് ഞങ്ങളുടെ റബ്ബ്, വാനങ്ങളെ സൃഷ്ടിച്ചവൻ, വാനങ്ങളെ ഉടമപ്പെടുത്തിയവൻ, വാനങ്ങളിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവൻ തന്നെ എന്താ? അത് റുബൂബിയാണ് അല്ലേ? അതിൽ മറ്റവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? അതിൽ മറ്റവർക്ക് വ്യത്യാസം ഉണ്ടാവുമോ? അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? അവര് സമ്മതിക്കണാണ്. പക്ഷേ റബ്ബുന റബ്ബു സമാവാത്തി വല്ല അർദ് എന്ന് പറഞ്ഞിട്ട് ഇവരെ നിർത്തിയില്ല. ഇവരെന്ത് ചെയ്ത്? ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. അതെന്താ? ഇത് തൗഹീദുൽ ഉലൂഹിയൻ, തൗഹീദുൽ ഉലൂഹിയൻ, അതാണ് പ്രധാനം. ലൻ നദ്ഉവ മിൻ ദൂനി, അവര് പറഞ്ഞു ഈ ആളുകൾ റബ്ബുന റബ്ബു സമാവാത്തി വൽ അർദ് എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു ലൻ നദ്ഉവ മിൻ ദൂനിഹി, ആ റബ്ബിനെ കൂടാതെ അല്ലെങ്കിൽ ആ റബ്ബിനോടൊപ്പം ഞങ്ങൾ ദുആ ഇരക്കുകയില്ല, ഞങ്ങൾ ദുആ ചെയ്യുകയില്ല. ഇലാഹൻ, ഒരു ഇലാഹിനോടും, ഒരു ഇലാഹിനോടും. ലൻ നദ്ഉവ, ഞങ്ങൾ ദുആ ചെയ്യുകയില്ല. മിൻ ദൂനിഹി, അവനോടൊപ്പം, ഈ റബ്ബിനോടൊപ്പം. ഇലാഹൻ, ഒരു ഇലാഹിനോടും, ഒരു ഇലാഹിനോടും. അപ്പൊ ഇത് മാത്രം പോരാ, റബ്ബുന റബ്ബു സമാവാത്തി വല്ല എന്നുള്ള അംഗീകാരം മാത്രം പോരാ, പിന്നെന്ത് വേണം? തൗഹീദുർ റുബൂബി അംഗീകരിച്ചാൽ പോരാ, പിന്നെന്ത് കൂടി വേണം? തൗഹീദുൽ ഉലൂഹിയ കൂടി വേണം. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ആ ഇലാഹിനോടൊപ്പം ഞങ്ങൾ മറ്റൊരു ഇലാഹിനെ ദുആ ഇരക്കുകയില്ല. ഇവരുടെ ഈ ലെന്നാണ് അവർ പ്രയോഗിച്ചത്. ലെൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി എന്നാണ്. അപ്പൊ അവരുടെ വിശ്വാസത്തിൽ അവർ വളരെ ശക്തന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ പ്രഖ്യാപനം വളരെ ഉച്ചസ്തരം. അവർ പറയണ ലൻ നദ്ഉവ മിൻ ദൂനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിക്കൂല എന്നുള്ളതാണ്. ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. മിൻ ദൂനിഹി, അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം. ഇലാഹൻ, മറ്റൊരു ഇലാഹിനോടും. ലഖദ് ഖുൽന ഇദൻ ശതത, ലഖദ് ഖുൽന ഇദൻ ശതത. അവിടെ ഈ ലാമുണ്ട്, ഖദ് ഖുൽന. ഈ ലാമ്, ഇത് തൗക്കീദിന്റെ ലാമാണ്. അതവിടെ ഒരു സത്യമുള്ളതായിട്ട് അറിയിക്കുന്നുണ്ട്, വല്ലാഹി എന്നുള്ള സത്യം. ഖദ് എന്നുള്ളതും തീർച്ചയായും എന്നുള്ള അർത്ഥത്തിന്. അപ്പൊ ഇവിടെ വല്ലാഹി ലഖദ് ഖുൽന എന്ന് പറയുന്നത് പോലെയാണ്. തീർച്ചയായും ഖുൽന, ഞങ്ങൾ പറഞ്ഞു. ഇതൻ, ഇതൻ എന്ന് പറഞ്ഞാല് അത് ഷർത്തിന്റെയാണ്. ഷത്തത എന്ന് പറഞ്ഞാല് ഷത്തത് എന്ന് പറഞ്ഞാൽ ദുൽമ്, അന്യായം.
തുൽമന്യായം. ലഖദ് ഖുൽന ഇദൻ ശതത, ഇവിടെ ഈ ഇദൻ എന്നുള്ളത്, ഇദ എന്നുള്ളത് അത് ഷർത്താണ്. അവിടെ ഷർത്തിന്റെ ജുംല കളഞ്ഞു വയ്യാണ്, വാചകം പറഞ്ഞിട്ടില്ല. അവിടെ അത് സങ്കല്പിക്കും, എങ്ങനെയെന്നറിയോ? അതായത് ലൻ നദുഉ മിൻ ദൂനിഹി ഇലാഹ, അള്ളാഹുവോടൊപ്പം ഞങ്ങൾ ഒരു ഇലാഹിനോടും ദുആ ഇരക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ ദുആ ഇരന്നാൽ, അതാണ് ഈ ഇദൻ അറിയിക്കുന്നത്, അള്ളാഹുവോടൊപ്പം ഞങ്ങൾ മറ്റൊരു ഇലാഹിനോട് ദുആ ഇരന്നാൽ ലഖദ് ഖുൽന ശതത എന്നാണ്. അള്ളാഹുവാണ് തീർച്ചയായും ഞങ്ങൾ അന്യായമാണ് പറഞ്ഞിരിക്കുന്നത്, അന്യായമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ശൈലിയാണ്. സാഹിത്യത്തിൽ പറയും ഈജാസ് ഇത്തനാബ്. ഈജാസ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വ പ്രയോഗം, ഇത്തനാബ് എന്ന് പറഞ്ഞാൽ പിന്നെ വിശാല പ്രയോഗം എന്നുള്ളതാണ്. ഈ ഹ്രസ്വ പ്രയോഗത്തിൽ കണ്ട ഇവിടെ ഇദൻ എന്നുള്ളതും പരിമിതപ്പെടുത്തി, പക്ഷെ അതിലൊരു വലിയ ജുംല തന്നെ അവിടെ അറിയിക്കുന്നുണ്ട് ആ പ്രയോഗം. അപ്പോ ഞങ്ങൾ അങ്ങനെ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനോട് ദുആ ഇരക്കുകയാണ് എങ്കിൽ, അതാണ് ഇദൻ. ഇദാ ദഅവ്ന മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽന ശതത എന്നാണ്, ഞങ്ങൾ അന്യായമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി ഈ ശൈലിയിൽ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ അന്യായമാണ് പ്രവർത്തിച്ചത് എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഞങ്ങൾ അന്യായമാണ് പറഞ്ഞത് എന്നാണ്. ശരിക്കും ഇവർ പറയുന്നുണ്ടോ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനോട് ഞങ്ങൾ ദുആ ഇരന്നാൽ അത് ഞങ്ങൾ അന്യായം പറയലാണെന്നാണല്ലോ അത് പറയുന്നത്? എങ്ങനെ പിന്നെ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനോട് ദുആ ചെയ്താൽ അത് അന്യായം പറയലാകുക, അന്യായം പ്രവർത്തിക്കലല്ലേ? അപ്പൊ എന്താ അതിന് മനസ്സിലാക്കാനുള്ളത്? പറഞ്ഞേ മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അതായത് ഇവര് പറയാണ് ലൻ നദുഉ മിൻ ദൂനി ഇലാഹ, അള്ളാഹുവോടൊപ്പം ഞങ്ങൾ ഒരു ഇലാഹിനോടും ദുആ ചെയ്യുകയില്ല. ഇദൻ ഇദൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾ ദുആ ചെയ്താൽ ലഖദ് ഖുൽന ശതത എന്നാണ്, ഞങ്ങൾ അന്യായമാണ് പറയുന്നത് എന്നാണ്, അന്യായമാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ്. അവര് ശരിക്കും ദുആ ചെയ്യല്ലേ ചെയ്യണത്, അപ്പൊ അന്യായം പറയല്ല, അന്യായം പ്രവർത്തിക്കുക ചെയ്യണത്. പിന്നെ എന്തിനാണ് ഇവിടെ അന്യായം പറയുന്നത് എന്ന് പറയുന്നത്? ആ പ്രവൃത്തി എന്താണ് അറിയിക്കുന്നത്? അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ അതെന്താ അറിയിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാണ് അവരുടെ വാദം, അതാണ് അവരുടെ പറയുന്നത്, മനസ്സിലായത്? അപ്പൊ ഏതെങ്കിലും ആളുകൾ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയണില്ലല്ലോ, നിങ്ങളെ പ്രവൃത്തി എന്താ പറയണത്? ലോകരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോളി എന്നുള്ളതാണ് നിങ്ങളുടെ ചെയ്തി. ലോകരോട് വിളിച്ചു പറയണത് എന്താണ്? ആ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചോളിയും എന്നാണ്. അതാണ് ഇവിടെ പ്രവൃത്തിയാണ് അവരുടെ പക്കൽ നിന്നുള്ളത്, അതിനെക്കുറിച്ച് പറച്ചിലായിട്ടാണ് പറയുന്നത്. അപ്പൊ ആളുകളുടെ ചെയ്തികൾ അറിയിക്കുന്നത് എന്താ? ഇപ്പൊ ഒരു ഗ്രഹനാഥൻ വീട്ടിൽ നിന്നിട്ട് വീടിയിരിക്കാണ്, അയാൾ മക്കളോട് പറയുന്നില്ല നിങ്ങൾ വലിച്ചോളിയെന്ന്, പിന്നെ മൂപ്പര് വലിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? മക്കളെ നിങ്ങളും വലിച്ചോളിയെന്നാണ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഈ ചെയ്തികൾ അത് പറച്ചിലിന് തുല്യാണെന്ന് അർത്ഥം, പറച്ചിലിന് തുല്യാണ്. അതുകൊണ്ടാണ് ഇവിടെ ലൻ നദുഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽന ശതത ഇദൻ ശതത എന്നുള്ള ഈ പ്രയോഗം. അത് അങ്ങനെ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇവര് ഇദ് ഖാമു ഫഖാലു എന്നാണ്, ഈ ഗുഹാവാസികൾ നിൽക്കുകയും അങ്ങനെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ ഇവർ നിന്നിട്ട് ആരോടാണ് ഇത് പറഞ്ഞത്? അതിവിടെ വ്യക്തമല്ല. ആരോടാ പറഞ്ഞത്? ചിലര് പറഞ്ഞത് ഈ യുവാക്കൾ എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ രാജാക്കന്മാരോടാണ് പറഞ്ഞത്, നാട്ടിലെ ഭരണാധികാരികളോട് പറഞ്ഞു. റഹ്മക്കല്ലാ. വേറൊരു വിഭാഗം പറഞ്ഞത് ഇവർ അവരുടെ രക്ഷിതാക്കൾ പ്രമാണിമാരായിരുന്നു, ആ പ്രമാണിമാരായ രക്ഷിതാക്കളോടാണ് പറഞ്ഞത്. വേറെ ചില മുഫസ്സിരികൾ പറഞ്ഞത് ഇവരെ ഏതായാലും പോവുകയാണ്, നാട് വിടുകയാണ്. അപ്പൊ നാട് വിടുമ്പോൾ ആ നാട്ടുകാരോടാണ് പറഞ്ഞത്, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് പറഞ്ഞത് എന്താണ്? ഹാ ഉലായി കൗമുന തഹദു മിൻ ദുനീ ആലിഹ, ഹാ ഉലായി കൗമുന, ഇതാ ഞങ്ങളുടെ ജനത, ഹാഉലായി ഖൗമുന, ഇവർ അവരുടെ അവർ നിന്നിട്ട് അവരുടെ നാട്ടിൽ നോക്കിയിട്ടല്ലേ പറയുന്നത്, ഇക്കൂട്ടർ ഞങ്ങളുടെ ജനതയാകുന്നു. ഹാഉലായി ഖൗമുന ഇത്തഖദു മിൻ ദൂനിഹി, ഇത്തഖദു അവർ സ്വീകരിച്ചു, മിൻ ദൂനിഹി അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം, മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ സിവാഹു എന്നുള്ള അർത്ഥമുണ്ട്, മഅഹു എന്നുള്ള അർത്ഥമുണ്ട്, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ അവർ സ്വീകരിച്ചു. ആരെ സ്വീകരിച്ചു? ആലിഹത്തൻ, ആലിഹത്തൻ ആരാധ്യന്മാരെ, അള്ളാഹുവോടൊപ്പം ഞങ്ങളുടെ നാട്ടുകാർ കൗമ് ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. ലൗലായ തൂന അലൈഹിം ബി സുൽത്താനിൻ ബയ്യിൻ, ലൗല ഈ ലൗല എന്ന് പറഞ്ഞാൽ ഹല്ല എന്നാണ് അർത്ഥം, അതിന്റെ അർത്ഥം ഹല്ല എന്നുള്ളതാണ്. തഹ്ദീദിന് വേണ്ടി തന്നെ പറയാം, ലൗലായ തൂന അലൈഹിം, ലൗലായ തൂന എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുവന്നുകൂടെ, അലൈഹിം എന്ന് പറഞ്ഞാൽ അലൽ ആലിഹ ഈ ആരാധ്യന്മാരുടെ വിഷയത്തിൽ, ബി സുൽത്താനിൻ ബയ്യിൻ എന്താ സുൽത്താനിൻ ബയ്യിൻ, വ്യക്തമായ പ്രമാണം, വ്യക്തമായ പ്രമാണം. അപ്പൊ ലൗലാ യഅ്തൂന അലൈഹിം ബി സുൽത്താനിൻ ബയ്യിൻ എന്നാണ് ഹല്ലാ യഅ്തൂന ബി സുൽത്താനിൻ ബയ്യിൻ, ഈ ആരാധ്യന്മാർ ആരാധന അർഹിക്കുന്നവരാണ് എന്നതിന് വ്യക്തമായ പ്രമാണം അവർക്ക് കൊണ്ടുവന്നൂടെ. എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല, എന്തുകൊണ്ടോ കൊണ്ടുവരാത്തത്, പ്രമാണല്ല. അപ്പൊ എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വതആല തുടർത്തി പറയാണ്, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഈ ഫാ തഫ്രീഇന്റെ ഫായാണ്. അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നു, ആ ആരാധിക്കപ്പെടുന്നതിന് അവർക്ക് യാതൊരു പ്രമാണമല്ല, യാതൊരു പ്രമാണമല്ല. അപ്പൊ ആ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം അതിനെ തുടർന്നൊരു വചനം അള്ളാഹു കൊണ്ടുവരേണ്ടതാണ്, അതിൽ നിന്ന് ഒരു പിന്നെ വർത്തമാനം അള്ളാഹു കൊണ്ടുവരേണ്ടതാണ്. തഫ്രീഇന്റെ ഫ എന്ന് പറയുന്നത് ഇതിന് ഫ, മൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ കദിബിനെ ഇഫ്തറ വ്യാജമായി പറഞ്ഞ ആളുകളെക്കാൾ അക്രമി മൻ ആരുണ്ട്, മൻ ഫമൻ അദ്ലമു അക്രമിയായി ആരുണ്ട്, മിമ്മൻ ഒരുവനേക്കാൾ, ഇഫ്തറ അലല്ലാഹി കദിബ അള്ളാഹുവിനെ കുറിച്ച് കളവ് കെട്ടി പറഞ്ഞ, അപ്പൊ അള്ളാഹുവെ കുറിച്ച് കളവ് കെട്ടിപ്പറഞ്ഞവനേക്കാൾ അക്രമിയായി ആരാണുള്ളത്? എന്തേ കാര്യം അള്ളാഹിനെ കുറിച്ച് ഇവിടെ ഇവര് കളവ് കെട്ടി പറഞ്ഞ, എന്ത് കളവ, കളവെന്താ അള്ളാഹുവിന്റെ മേൽ ഇവിടെ കളവ് കെട്ടിണ്ടാക്കി എന്ന് പറഞ്ഞേ, അവനേക്കാൾ വലിയ അക്രമി ആരുണ്ടെന്ന് ചോദിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്താ ഇവിടെ കളവ് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാക്കിയത് അവര്? അള്ളാഹുവിന് തുല്യനുണ്ട്, അള്ളാഹുവിന് പങ്കാളിയുണ്ട്, അള്ളാഹുവോടൊപ്പം ഇലാഹുണ്ട്, മനസ്സിലായില്ലേ? അതാണ്, അപ്പൊ അള്ളാഹുവോടൊപ്പം ഇലാഹുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിനെ കുറിച്ച് കളവ് പറയലാണ്. അള്ളാഹിനെപ്പം യാതൊരു ഇലാഹുമില്ല, അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല, അത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വലിയ വ്യാജ വർത്തമാനമാണ്. അങ്ങനെ പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. ഈ ഒരു പ്രസ്താവനയെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അനുബന്ധ ചോദ്യം ഉന്നയിക്കുകയാണ്, അതറിയിക്കാനാണ് ഈ ഫാ. അതുകൊണ്ടാണ് ഈ ഫായിന് പണ്ഡിതന്മാർ, വ്യാകരണ പണ്ഡിതന്മാർ തഫ്രീഇന്റെ ഫ എന്നതിന് പറയാം. തൈ, ഇനി ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ വൈദി തസൽതുമുഹു വമാ യഅബ്ദൂനല്ലാ, അവിടുന്ന് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇതുമൊക്കെയുമായി ബന്ധപ്പെട്ട് ചില മസാലകൾ പിന്നെ മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തിയതുണ്ട്, അത് ഇൻഷാല്ലാ നമ്മൾ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം തീർന്നതിന് ശേഷം അതിനിലേക്ക് ഇൻഷാല്ലാ അതിലെ ചില ഭാഗങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കും, ഉണർത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.